ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ ദ വോയ്സ് ഓഫ് ഹോപ്പ് മലയാളം. നിലയ്ക്കാത്ത ദൈവസ്നേഹത്തിന്റെ ശബ്ദപ്രപഞ്ചത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഷാനി ബിനോയ്. ഇന്നത്തെ പ്രധാന പരിപാടികൾ: നന്മൊഴി, കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക സാൻമാർഗിക പരിപാടി, വചനപ്രത്യാശ, തിരുവചന സന്ദേശം. ഇന്നത്തെ പരിപാടികൾ മനോഹരമായ ഒരു പാട്ട് കേട്ടുകൊണ്ട് ആരംഭിക്കാം. തുടർന്ന് നന്മൊഴി.
അഭിഷിക്തനായ കെരൂബായിരുന്നു. അവനെ ഉന്നതമായി പുകഴ്ത്തിയിരുന്നു. അവൻ എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടിരുന്നു. അവന്റെ ഹൃദയത്തിൽ അസൂയയുടെയും പകയുടെയും തോന്നലുകൾ കടന്നുകൂടി സത്യവും നീതിയും നീക്കിക്കളഞ്ഞു. അവന്റെ സൗന്ദര്യം കൊണ്ട് ഹൃദയത്തിൽ അഹങ്കാരമുണ്ടായി. അവൻ തന്നെത്താൻ കൂടുതൽ കൂടുതൽ പുകഴ്ത്തി. പിതാവ് പുത്രന്റെ മേൽ ആക്കിയിരുന്ന മഹത്വത്തെ മോഹിച്ചു. ലൂസിഫറിന് അറിയാമായിരുന്നു അവൻ തെറ്റാണെന്ന്. എന്നാൽ ആ തോന്നലുകൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവൻ ക്രിസ്തുവിനെതിരായി അസൂയ കൊണ്ട് നിറഞ്ഞു. അവൻ ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. സിസ്റ്റർ വൈറ്റ് പറയുന്നു, പിതാവ് തന്റെ മകന്റെ മേൽ ആക്കിയിരിക്കുന്ന മഹത്വത്തെ അവൻ മോഹിച്ചു. ക്രിസ്തുവിന്റെ അവകാശമായിരുന്ന ശക്തിയെ അവൻ ആഗ്രഹിച്ചു. അത് ആദിയിൽ തന്നെ മകന്റെ അവകാശമായിരുന്നു. ക്രിസ്തുവിന്റെ സ്ഥാനത്തെ തിരോത്ഭവിപ്പിക്കുന്നതിൽ ആയിരുന്നു സാത്താന്റെ താൽപര്യം. ദൈവപുത്രനെ പിതാവിനോട് സമനായി പുകഴ്ത്തിക്കാണുന്നത് ലൂസിഫറിന് അനീതിയായിട്ടാണ് തോന്നിയത്. കൂടാതെ മകന് ബഹുമാനത്തിനും ആരാധനയ്ക്കും ഉള്ള അവകാശവും കൂടെ. അതുപോലെ തന്നെ നാമും ഒരു തരത്തിലും ലൂസിഫറിനേക്കാൾ വിഭിന്നമല്ല. കാരണം നാമും നമ്മുടെ നേട്ടങ്ങളിലും സമ്പത്തുകളിലും വിദ്യാഭ്യാസത്തിലും സൗന്ദര്യത്തിലും ഉയർന്ന പദവിയിലും നമ്മുടെ തൊഴിലിലുമൊക്കെ അഹന്ത ഉള്ളവരാണ്. ആദിയിൽ തന്നെ സാത്താൻ ആദാമിന്റെയും ഹൗവയുടെയും നിർദോഷമായ ഹൃദയത്തിൽ സംശയത്തെ അങ്കുരിപ്പിച്ച് മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമയിൽ ഓരോരുത്തർക്കും ഒരുപോലെയുള്ള ജോലിക്ക് ഒരുപോലെയുള്ള വേതനം നൽകുന്നത് അസൂയയാണ് പ്രതിധ്വനിക്കുന്നത്. പറക്കാൻ കഴിയാത്ത ഒരു പരുന്തിനെക്കുറിച്ച് ഒരു കഥയുണ്ട്. അത് പറക്കുന്നതിനോട് അസൂയ തോന്നി. പറക്കാൻ കഴിയാത്ത പരുന്ത് പിന്നീട് അമ്പ എന്ന ഒരു കായിക താരത്തെ കണ്ടു. അവനോട് പറഞ്ഞു, നീ ഉയരത്തിൽ പറക്കുന്ന പരുന്തിനെ താഴേക്ക് കൊണ്ടുവരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കായിക താരം പറഞ്ഞു, ഞാൻ അത് ചെയ്യാം. പക്ഷേ കുറേ തൂവലുകൾ അവന്റെ അമ്പിൽ വെച്ചെങ്കിൽ മാത്രമേ അത് പറ്റൂ. അപ്പോൾ പരുന്ത് അവന്റെ ചിറകിൽ നിന്നും ഒരു തൂവൽ പറിച്ചുകൊടുത്തു. അമ്പെയ്തു എന്നാൽ എതിർ പരുന്തിനെ വീഴ്ത്താൻ അതുകൊണ്ട് സാധിച്ചില്ല. കാരണം അത് വളരെ ഉയരത്തിൽ പറക്കുകയാണ്. അസൂയ നിറഞ്ഞ പരുന്ത് കൂടുതൽ കൂടുതൽ തൂവലുകൾ പറിച്ചെടുത്തു. അവസാനം മുഴുവനും തീരുന്നതുവരെ അതിന് പറക്കാനും ഒക്കാതെയായി. അവസാനം കായിക താരം തിരിഞ്ഞ് ഈ പരുന്തിനെ കൊന്നുകളഞ്ഞു. എന്റെ കൂട്ടുകാര, നിനക്ക് അസൂയുണ്ടായാൽ നീ നിന്നെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവേ, സഹായിക്കണമേ. എല്ലാ വീഴ്ചയ്ക്കും കാരണമാകുന്ന അഹങ്കാരത്തിൽ നിന്നും അസൂയയിൽ നിന്നും ശുദ്ധീകരിക്കണമേ. ആമേൻ.
ഇന്നത്തെ നന്മഴി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ, ദ വോയിസ് ഓഫ് ഹോപ്പ് മലയാളം. ഇനി വചനപ്രത്യാശ. മറ്റൊരു ആത്മീയ ഗീതം കൂടെ കേൾക്കാം. തുടർന്ന് വചനപ്രത്യാശ.
ആത്മാവിൽ പ്രഭ ചൊരിയൂ, സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ, നിറയ്ക്കുക ആത്മാവിൽ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥ നീ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥ നീ. ആത്മാവിൽ പ്രഭ ചൊരിയൂ, സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ, നിറയ്ക്കുക ആത്മാവിൽ. ഏകാന്ത പഥികനായ ഞാൻ അലഞ്ഞിടും നേരം, കരുണയിൻ കരം നീട്ടി എന്നെ പുണർനീടണേ. ഏകാന്ത പഥികനായ ഞാൻ അലഞ്ഞിടും നേരം, കരുണയിൻ കരം നീട്ടി എന്നെ പുണർനീടണേ. ദുഃഖത്തിൻ സാഗരം നീന്തിടുമ്പോൾ ആശ്വാസമായി നിലണയേണമേ, ദുഃഖത്തിൻ സാഗരം നീന്തിടുമ്പോൾ ആശ്വാസമായി നിലണയേണമേ. ആത്മാവിൽ പ്രഭ ചൊരിയൂ, സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ, നിറയ്ക്കുക ആത്മാവിൽ. കനിവിൻ കരങ്ങളെന്നും നീട്ടുക എന്നേരെ, കനലായൻ ജീവൻ എരിഞ്ഞിടും നേരം. കനിവിൻ കരങ്ങളെന്നും നീട്ടുക എന്നേരെ, കനലായൻ ജീവൻ എരിഞ്ഞിടും നേരം. കരുണാർദ്ര സ്നേഹമേ ചാരേ അണയേണമെന്നും നിൻ സ്നേഹമുടേ, കരുണാർദ്ര സ്നേഹമേ ചാരേ അണയേണമെന്നും നിൻ സ്നേഹമുടേ. ആത്മാവിൽ പ്രഭ ചൊരിയൂ, സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ, നിറയ്ക്കുക ആത്മാവിൽ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥ നീ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥ നീ. ആത്മാവിൽ പ്രഭ ചൊരിയൂ, സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ, നിറയ്ക്കുക ആത്മാവിൽ.
പ്രിയ ശ്രോതാക്കളെ, ഇത് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. 3600 വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കൻ ഈജിപ്തിലുള്ള മരുഭൂമിയിൽ ദൈവത്തിന് ഒരു വാസസ്ഥലം അഥവാ വിശുദ്ധ മന്ദിരം പണിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അന്ന് അടിമകളായിരുന്ന ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ച ശേഷമാണ് ഈ പദ്ധതി ദൈവം അവർക്ക് നൽകിയത്. അതിനാവശ്യമായ എല്ലാ വിവരങ്ങളും ദൈവം മോശയിലൂടെ അവർക്ക് നൽകി. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട 200,000 ജനത്തോട് ദൈവത്തിന്റെ രക്ഷാപദ്ധതി വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ മന്ദിരവും അതിന്റെ ശുശ്രൂഷകളും നൽകിയത്. ദൈവം എങ്ങനെയാണ് ലോകത്തെ രക്ഷിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ദൈവം ലോകത്തെ വീണ്ടെടുക്കുന്നത്? അതിന് എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യണം? ദൈവം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു? ഇതെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമാഗമന കൂടാര ശുശ്രൂഷ, സമാഗമന കൂടാരവും അതിൻ്റെ ശുശ്രൂഷവും ദൈവം മോശയ്ക്ക് നൽകിയത്. ഈ വിശുദ്ധ മന്ദിരവും അതിൻ്റെ ശുശ്രൂഷകൾക്കും ഭാവിയിലും വളരെ അധികം പ്രാധാന്യമുണ്ട്. ഇത് നൽകി ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷം ഒരു ദൈവദൂതൻ ദാനിയേൽ പ്രവാചകന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സ്വർഗത്തിൽ ആരംഭിക്കാൻ പോകുന്ന ന്യായവിധിയുടെ നാഴിക വിശുദ്ധ മന്ദിരത്തിൽ കൂടെയും അതിൻ്റെ ശുശ്രൂഷകളിലൂടെയും വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗത്തിൽ ന്യായവിധി ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരം അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന ദൈവജനം ലോകത്തെ അറിയിക്കും എന്ന് വെളിപാട് പുസ്തകം സാക്ഷീകരിക്കുന്നു. വെളിപാട് പുസ്തകം 14:6-14 ഉള്ള 3 ദൂതന്മാരുടെ ദൂതുകൾ തുടർന്ന് പഠിക്കുന്നതിലൂടെ ഈ ആശയങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതാണ്. എന്തായിരുന്നാലും ഇന്ന് ഈ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പുറപ്പാട് പുസ്തകം 25:8 ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ദൈവം എന്നും മനുഷ്യരോടൊപ്പം താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു ജനിക്കുമ്പോൾ അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. ആ വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടി. ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനോടും അവയോടും ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. പാപം ചെയ്ത ശേഷം മാത്രമാണ് ദൈവത്തിന്റെ തേജസ് അവരിൽ നിന്ന് നഷ്ടമായത്, ദൈവത്തിന്റെ സാന്നിധ്യവും. അങ്ങനെയാണെങ്കിൽ തുടർന്നും ദൈവം തന്റെ ജനങ്ങളോടൊപ്പം താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വരാനിരിക്കുന്ന പുതിയ ഭൂമിയെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്തും യേശു പറയുന്നത്, ഞാൻ അവരുടെ ദൈവമായും അവരെന്റെ ജനമായും എന്നേക്കും വസിക്കും. വെളിപാട് പുസ്തകം 21:1 ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന മണവാട്ടിയെപ്പോലെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്ന സ്ഥലം, അതാണ് ദൈവത്തിന്റെ വാസസ്ഥലം, വിശുദ്ധ മന്ദിരം. ഈ വിശുദ്ധ മന്ദിരത്തിൽ ദൈവം നൽകിയ ശുശ്രൂഷകൾ, അതിന്റെ രൂപം, ആകൃതി, വലിപ്പം, അതിലെ ഉപകരണങ്ങൾ ഒക്കെ രക്ഷാപദ്ധതിയെ വിവരിക്കുന്ന ഏകകങ്ങളാണ്. അവ ഓരോന്നും മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ നമുക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ദൈവം ജനങ്ങളോട്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ മഹോന്നതനായ ദൈവത്തിന് വാസസ്ഥലം ഒരുക്കുന്നതിന് ഒരു പ്രത്യേക മന്ദിരം അഥവാ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കാനാണ് ദൈവം മോശയോട് ആവശ്യപ്പെട്ടത്. വിശുദ്ധ മന്ദിരത്തിന്റെ സംക്ഷിപ്തമായ ഒരു വിവരണം പുറപ്പാട് പുസ്തകം 25:26-27 വ്യക്തമായി പറയുന്നുണ്ട്. സമയം ലഭിക്കുന്നതനുസരിച്ച് നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പരാമർശിക്കേണ്ടതിൻ്റെതായ ഭാഗങ്ങൾ നമ്മളിവിടെ വായിക്കുന്നതുമായിരിക്കും. 15 അടി വീതിയും 45 അടി നീളവും, അല്ലെങ്കിൽ 1 മുഴം 18 ഇഞ്ച് എന്ന കണക്ക് പ്രകാരമുള്ള വിശുദ്ധ മന്ദിരം മനോഹരവും അത് വളരെ കൂടാരാകൃതിയിലും ആയിരുന്നു. കൂടാരാകൃതിയിൽ ഉണ്ടാക്കുവാനാണ് ദൈവം പറഞ്ഞത്. വളരെ മനോഹരമായി ഉണ്ടാക്കാൻ പറഞ്ഞു. അതായത് 15 അടി വീതിയും 45 അടി നീളവും ഇതിന് ഉണ്ടാവണം എന്ന് ദൈവം പറഞ്ഞുകൊടുത്തു. അതിന്റെ ഭിത്തികൾ വലിയ മരപ്പലകൾ കൊണ്ടുണ്ടാക്കി നിവർത്തി നിവർത്തണം എന്ന് പറഞ്ഞു. പലകകൾ വെള്ളിച്ചുവടുകളിൽ ഉറപ്പിച്ച് സ്വർണം കൊണ്ട് പൊതിയണം എന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 26:15-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തിരുനിവാസത്തിന് കതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകൾ ഉണ്ടാക്കണം. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമയുണ്ടായിരിക്കണം. തിരുനിവാസത്തിന്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാകണം. തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കണം. തെക്ക് വശത്തേക്ക് 20 പലക, 20 പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് 40 ചുവട്. ഒരു പലകയുടെ അടിയിൽ 2 കുടുമ 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടമയ്ക്ക് 2 ചുവടും. ഇങ്ങനെ 20 പലകയുടെ മടിയിൽ വെള്ളി കൊണ്ട് 40 ചുവടുണ്ടാകണം. ഇങ്ങനെ പോകുന്നു അതിന്റെ വിവരണം. തിരുനിവാസം മറച്ചിരിക്കുന്നത് പഞ്ഞിനൂൽ, ആട്ടുരോമം, ആട്ടുകൊറ്റന്റെ തോൽ, തഹശുതോൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ 4 മൂടുശീലകൾ ഉണ്ടായിരുന്നു. പുറപ്പാട് 26:1-6 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായി വിവരിച്ചിരിക്കുന്നത് കാണാം. വിശുദ്ധ മന്ദിരത്തെ 2 ആയി തിരിച്ചിരിക്കുന്നു. വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്നും തിരിച്ചിരിക്കുന്നു. ഈ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും കനവും ഭാരവുമുള്ള ഒരു തിരശീല അഥവാ കർട്ടൻ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഇതിനെ രണ്ടും വേർതിരിക്കുന്ന ഒരു വലിയ കർട്ടൻ, ഒരു തിരശീല. വിശുദ്ധ മന്ദിരത്തിന് ചുറ്റുമുള്ള സ്ഥലം അഥവാ മുറ്റം അതിന്റെ പ്രാകാരം എന്ന് വിളിക്കുന്നു. അതിന് നീളം 150 അടിയും വീതി 75 അടിയും ഉയരം 7.5 അടിയും ആയിരുന്നു. പുറപ്പാട് പുസ്തകം 27:18 അത് നമുക്ക് കാണാം. പ്രാകാരത്തിന് ചുറ്റും 60 താമ്ര തൂണുകൾ നാട്ടി പിരിച്ച പഞ്ഞിനൂൽ വസ്ത്രം കൊണ്ട് മറച്ചിരുന്നു. പുറപ്പാട് 27:9-16 വാക്യങ്ങൾ. ഇതാണ് വിശുദ്ധ മന്ദിരത്തിന്റെ ഒരു ഏകദേശം അല്ലെങ്കിൽ പരിപൂർണമായ ചിത്രം. ഇതിലെ ഓരോ കാര്യങ്ങൾക്കും വളരെയധികം വ്യക്തമായ അർത്ഥവും പ്രാധാന്യവുമുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി ഓരോന്നിനെയും എടുത്ത് ചിന്തിക്കുന്നതായിരിക്കും. ഏതായാലും ദൈവം മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രമാത്രമാണ്. 1, ദൈവത്തിന്റെ രക്ഷാപദ്ധതി വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ മന്ദിരവും അതിന്റെ ശുശ്രൂഷകളും നൽകിയത്. 2, വരാനിരിക്കുന്ന കാലത്തിൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണവും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് നമ്മൾ ശരിയായി പഠിച്ചിരിക്കണം. 3, യേശുക്രിസ്തുവിനെയും രക്ഷാപദ്ധതിയെയും അത് വളരെ വ്യക്തമായി വിവരിക്കുന്നു. ദൈവം അവരോട് കൂടെ വസിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഒരു വിശുദ്ധ മന്ദിരം പണിയുവാൻ ആവശ്യപ്പെട്ടത്. സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിന്റെ മാതൃകയാണ് ഈ വിശുദ്ധ മന്ദിരം എന്നും രേഖപ്പെടുത്തുന്നു. ഇനി വിശുദ്ധ മന്ദിരത്തിന് 3 സ്ഥലം: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും ഒരു കർട്ടൻ, ഒരു ഭാരമുള്ള തിരശീല കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ഇതിൽ നിന്ന് വ്യക്തമായി ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. എത്ര കരുതലോടെ, എത്ര കൃത്യതയോടെ, എത്ര ആഴമാർന്ന, എത്രയധികം സ്നേഹാർദ്രമായിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്, രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ഈ പഠനത്തിലൂടെ വ്യക്തമാകും. ഓരോ വ്യക്തിയും ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. ഓരോ സമൂഹവും ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എന്തായിരുന്നാലും എങ്ങനെയായിരുന്നാലും നമ്മളെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ഈ പദ്ധതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം കൊണ്ടു നിറയും. ഇത്രയും വ്യക്തമായി, ഇത്രയും കരുതലോടെ, ഇത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു ദൈവത്തോട് നമുക്ക് വീണ്ടും ഒരുപാട് സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് ദൈവത്തിന്റെ നമ്മളോടുള്ള സ്നേഹത്തെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കാതെ പോകും. അതുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിൽ ദൈവം നമ്മളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വശത്ത് ദൈവം പറയുന്നു, നിങ്ങളുടെ ശരീരം എന്റെ മന്ദിരമാകുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ ജീവന്റെ, ജീവിതത്തിന്റെ, ചിന്തകളുടെ ഒക്കെ ആഴം ദൈവം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ഈ വലിയ തത്വങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഈ വലിയ അനുഗ്രഹത്തിന് അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ മനസ്സിലാക്കി തരണമേ. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങ് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
കനിവിൻ കരങ്ങളെന്നും നീട്ടുക എന്നേരെ, കനലായ ജീവൻ എരിഞ്ഞിടും നേരം. കനിവിൻ കരങ്ങളെന്നും നീട്ടുക എന്നേരെ, കനലായ ജീവൻ എരിഞ്ഞിടും നേരം. കരുണാർദ്ര സ്നേഹമേയിൻ ചാരേ അണയേണമെന്നും നിൻ സ്നേഹമുടെ, കരുണാർദ്ര സ്നേഹമേയിൻ ചാരേ അണയേണമെന്നും നിൻ സ്നേഹമുടെ. ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ നിറയ്ക്കുക ആത്മാവിൽ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥ നീ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥ നീ.
ഈ പരിപാടികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കൂടാതെ തിരുവചനത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ പുസ്തകങ്ങൾ, സീഡികൾ, സൗജന്യ ബൈബിൾ പാഠങ്ങൾ എന്നിവ തപാലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. വിലാസം ഒരിക്കൽ കൂടി: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. ഞങ്ങളുടെ വെബ്സൈറ്റായ www.awr.org. ഇതിൽ നിന്ന് ഈ പരിപാടികൾ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും കേൾക്കാവുന്നതാണ്. ഇതുവരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ മീറ്റർ ബാൻഡിൽ ഇതേ സമയം പുത്തൻ ആശയങ്ങളും അനുഗ്രഹങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ നിങ്ങളോട് വിട പറയുന്നത് ഷാനി ബിനോയ്.